أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذروا ظاهر الإثم وباطنه، إن الذين يكسبون الإثم سيجزون بما كانوا يقترفون. صدق الله العظيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد. وذروا ذر എന്ന് പറയുന്നത് നീ വിട്ടേക്ക. വദറു എന്ന് പറഞ്ഞ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. ലാഹിർ എന്താണ് ലാഹിർ എന്ന് പറയുന്നത്? പുറം. ഇപ്പൊ മുതുക് എന്ന് പറയുന്നതിന് അത് തന്നെയാണ് പുറം എന്നും പറയുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, അറബിയിലും അങ്ങനെ തന്നെ. പുറം ഭാഗം എന്ന് പറയാം, മനുഷ്യനാകുമ്പോ പുറം എന്ന് പറയാം. അതല്ലാതെ പുറമേ ഉള്ളത്, അതായത് എന്താണ് പ്രത്യക്ഷമായത്. ഇവിടെ അർത്ഥം വാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായതാ. അപ്പൊ വാഹിർ അല്ല ഇസ്മ. ഇസ്മ എന്ന് പറഞ്ഞ എന്താ? പാപം. ഇസ്മ എന്ന് പറഞ്ഞാലോ നാമ പേര്. അപ്പൊ വാഹിർ അൽ ഇസ്മി, പ്രത്യക്ഷമായ പാപങ്ങളെ നിങ്ങൾ വിട്ടേക്കുക. എന്നുവെച്ചാ അതിലേക്ക് നിങ്ങൾ പോകരുത്. അത് മാത്രല്ല, വ ബാത്തിനഹു, അത് പരോക്ഷമായാലും. അല്ലെങ്കിൽ ബത്തൻ എന്ന് പറഞ്ഞ എന്താ? പള്ള അല്ലെങ്കിൽ വയറ്. വയറ്. ബത്തന് മക്ക എന്ന് പറഞ്ഞ മക്കയുടെ അകത്ത്. അപ്പൊ ബത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്, അല്ലെങ്കിൽ ബാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ പരോക്ഷമായത്. അപ്പൊ പരോക്ഷമായതും പ്രത്യക്ഷമായതുമായ തെറ്റുകളെ, തിന്മകളെ നിങ്ങൾ വിട്ടേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? ഇന്നല്ലദീന എക്സിബൂന, ഇന്ന തീർച്ചയായും, അല്ലദീന യാതൊരു കൂട്ടർ, എക്സിബൂന സമ്പാദിക്കുന്നവർ, അൽ ഇസ്മ എന്താണ്? പാപത്തെ. അൽ ഇസ്മ പാപത്തെ. സയുജിസൌന എന്താണ്? സ എന്ന് പറഞ്ഞാൽ അർത്ഥം വഴിയെ. സൗഫയുടെ ഒരു ഷോർട്ട് ഫോമാണ് സ, വഴിയെ അല്ലെങ്കിൽ കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്. സയുജിസൌന, യുജിസൌന എന്ന് പറഞ്ഞാൽ എന്താ? അല്ലല്ല, പ്രതിഫലം നൽകപ്പെടുക. അതായത് മജ്ഹൂല അല്ലെങ്കിൽ കർമ്മിണി പ്രയോഗം, ആരാണ് നൽകുന്നത് എന്ന് പറയാതെ പറയുന്നതിനാണ് എന്തെന്ന് പറയാ, കർമ്മിണി പ്രയോഗം അല്ലെങ്കിൽ മജ്ഹൂല എന്ന് പറയാം. അവർക്ക് പ്രതിഫലം നൽകപ്പെടും. എന്തുകൊണ്ടാണ്? ബിമാ കാനു യക്കത്തരിഫൂൻ, ബിമാ കാനു അവരായിരുന്നത് നിമിത്തം, യക്കത്തരിഫൂൻ ചെയ്തുണ്ടാക്കിയിരുന്നത് കാരണം. ഈ യക്കത്തരിഫൂന് നമ്മളിപ്പോ കുറച്ച് മുമ്പ് കണ്ടായിരുന്നല്ലോ അല്ലേ? വലിയക്കത്തരിഫു മാഹും മുക്കത്തരിഫൂൻ, ഒരു അഞ്ചാറായത്തു മുമ്പ്. അപ്പൊ അവിടെ അല്ലെങ്കിൽ ചെയ്തുണ്ടാക്കുക എന്നാണ് അതിന് അർത്ഥം പറഞ്ഞത്. അപ്പൊ അവര് ചെയ്തുണ്ടാക്കിയത് കൊണ്ടുള്ള സമ്പാദ്യം ഉണ്ടല്ലോ, ഓരോരുത്തർ ചെയ്തതിനും അവനവന്റെ ആത്മാവ് പിന്നെ പണയത്തിലാന്ന് പറഞ്ഞില്ലേ. എല്ലാവരും റഹീന എന്ന് പറഞ്ഞില്ലേ, പണയത്തിലാണ്. അപ്പൊ അവര് ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് വഴിയേ നൽകപ്പെടും, അഥവാ പരലോകത്ത് വെച്ച് നൽകപ്പെടും. അപ്പൊ അത് സമ്പാദിച്ചുണ്ടാക്കിയ, ചെയ്തുണ്ടാക്കിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമാണ് നാളെ പരലോകത്ത് വെച്ച് നൽകപ്പെടുക. അത് ആരെ പറ്റി ഇവിടെ പ്രത്യേകം പറഞ്ഞ ഇല്ലെന്നതിനെ എക്സിബൂനൽ ഇസ്മ, തിന്മ ചെയ്തവരെ കുറിച്ചാണ് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത്. വലാതക്കുലു കൊണ്ട് നമ്മൾ പഴയ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി പോവാണ്. ഏതാണ് വിഷയം? ഹറാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് യാതൊന്നിന്റെ മേൽ ഉച്ചരിക്കപ്പെട്ട് അറക്കപ്പെട്ടുവോ അതിൽ നിന്ന് ഭക്ഷിക്കുന്നതിനെയും ഭക്ഷിക്കാതിരിക്കുന്നതിന്റെയും നിയമങ്ങൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ. ഒമാലക്കും അല്ലാതക്കുലു മിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താ തടസ്സം അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ട ഒന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഒന്നിന്റെ മേൽ അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നുള്ളത് ചോദിച്ചില്ലേ. അതിന്റെ മറ്റൊരു ഭാഗം, മറ്റൊരു വശമാണ് ഇവിടെ പറയുന്നത്. ഒലാ തേക്കുലു, നിങ്ങൾ തിന്നരുത്, മിമ്മ ഒന്നിൽ നിന്ന്, ലം യുദ്ക്കർ എന്താണ് ലം യുദ്ക്കർ എന്ന് പറഞ്ഞ അതായത് ഉച്ചരിക്കപ്പെട്ടിട്ടില്ല, സ്മരണം എന്നുള്ളതല്ല ഇവിടെ. സ്മരിച്ചാ പോരാന്നാ, വായകൊണ്ട് പറയണം. അതുകൊണ്ട് സ്മരിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഉച്ചരിക്കപ്പെട്ടിട്ടില്ലാത്തത്, ലം യുദ്ധക്കർ, ഉച്ചരിക്കപ്പെട്ടിട്ടില്ലാത്തത്. എന്ത് ഉച്ചരിക്കപ്പെട്ടിട്ടില്ലാത്ത? ഇസ്മുല്ലാഹി, ബിസ്മില്ലാ എന്നെങ്കിലും മിനിമം പറയപ്പെടാതെ അലൈഹി അതിന്റെ മേൽ. അപ്പൊ അറക്കുമ്പോ അള്ളാഹുവിന്റെ പേര് യാതൊന്നിന്റെ മേൽ പറയപ്പെട്ടില്ലയോ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ അതിലൊരുപാട് വശങ്ങൾ വരുന്നുണ്ട്. തുടർന്ന് പറഞ്ഞു തീർച്ചയായും അത് ലഫിസ്ക് എന്നാണ്. ഫിസ്ക് എന്ന് പറഞ്ഞാൽ തോന്നിവാസം തന്നെ ആകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പേര് പറയപ്പെടാത്തത് നിങ്ങൾ ഭക്ഷിക്കരുത്, അള്ളാഹുവിന്റെ അതല്ലാത്ത പേരുകൾ പറയപ്പെടാത്തത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നു. അള്ളാഹുവിന്റെ അതല്ലാത്ത പേരുകൾ യാതൊന്നിന്റെ മേൽ ഉച്ചരിക്കപ്പെട്ടു അവ തിന്നരുതെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണേ, ചെറിയ വാക്കുകളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹുവിന്റേതല്ലാത്ത പേരുകൾ ഉച്ചരിക്കപ്പെട്ട അറുക്കപ്പെട്ടത് നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് സൂറത്ത് മാഇദയിലും വേറെ രണ്ടു മൂന്ന് സ്ഥലത്ത് അൽബഖറയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് അതല്ല, അള്ളാഹുവിന്റേതല്ലാത്ത പേരുകൾ ഉച്ചരിക്കപ്പെട്ടതിനെ തിന്നരുതെന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാത്തത് തിന്നരുതെന്ന് പറഞ്ഞു. തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ഓർക്കണം. ഇപ്പൊ ഞാനൊരു അറിവ് എടുത്തണം, അർക്കുമ്പോ എനിക്ക് പേര് ബിസ്മില്ലാന്ന് പറയാൻ മറന്നുപോയി, പറഞ്ഞില്ല. അത് രണ്ട് വിധത്തിൽ പറയാതിരിക്കാം. ഒന്ന്, ഞാൻ മറന്നുപോയിട്ട് പറയാതിരിക്കാം. രണ്ട്, കരുതി കൂട്ടി പറയാതിരിക്കാം. മനസ്സിലായില്ല? തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാതെ ആണ് അർത്ഥത്, അറിവ് നടന്നത്. പക്ഷെ അർത്ഥത് ചിലപ്പോ മുസ്ലിമും ആയിരിക്കും. അതാണ് പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്ന പേര് പറയാൻ മറന്ന്, അള്ളാഹുവിന്റെ പേര് പറയാൻ ഉച്ചരിക്കാൻ മറന്നു പോയാൽ അത് ഇനങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ചിലര് പറയുന്നു മറന്നു പോയതാണെങ്കിൽ കുഴപ്പമില്ല, മുസ്ലിമാണ് അർത്ഥത്, പക്ഷെ ജെനുവിൻലി മറന്നു പോയതാ, കരുതി കൂട്ടി പറയാതിരുന്നല്ല, മറന്നുപോയി അറക്കുമ്പോ പേര് പറയാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരും. ഇപ്പൊ ഒരു സാധനം ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ, അത് ഈ കാറ്റഗറിയിലേക്ക് ഇങ്ങോട്ട് വരും. ചത്തതിനെ തിന്നരുതെന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഈ കാറ്റഗറിയിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. എന്താ കാരണം? ചാവുമ്പോ ആരും ബിസ്മിയും ചൊല്ലിയിട്ടില്ല, അറിവ് നടത്തിയിട്ടില്ല, അറിവ് നടത്തിയിട്ടില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, ആരും അള്ളാഹുവിന്റെ പേര് അവിടെ ഉച്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് തിന്നാൻ പാടില്ല എന്ന് ഇതിലേക്ക് വേണമെങ്കിൽ കൂട്ടി പറയാമെന്ന് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ മുശ്രിക്കുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ പരിഹസിച്ചിരുന്നത്? അള്ളാഹ് വന്നതിനെ നിങ്ങൾ തിന്നൂല, നിങ്ങൾ വന്നതിനെ നിങ്ങൾ തിന്നു അല്ലേ. അള്ളാഹ് വന്നത് ചത്തത്, ചത്തതിനെ നിങ്ങൾ തിന്നൂല, നിങ്ങൾ വന്നതിനെ നിങ്ങൾ തിന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതെന്ന് നിങ്ങൾ കേൾക്കേണ്ട ഹുക്കും ഇങ്ങനെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ ആയത്തുകളിൽ. അതുകൊണ്ടാണ് അവരുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റരുത്, അവർ നിങ്ങളെ വഴിപഴിപ്പിക്കും എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ ഈ ഹറാമായ ഭക്ഷണവും അല്ലാത്ത കുറേ കാര്യങ്ങളും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അത് സാധാരണ ജനറൽ ആയിട്ടുള്ള കേസുകളിലേക്കും ആ ആയത്തുകളൊക്കെ വളരെ കൃത്യമായി ഫിറ്റാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കപ്പെടാതെ അറുക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള ഹറാമിൻ്റെ വിഷയങ്ങൾ പറഞ്ഞെടുത്തൊന്നും ഇങ്ങനെയുള്ള ഒരു വിഷയം പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കാൻ മറന്നുപോയാൽ കുഴപ്പമില്ല. അതിന് തെളിവായിട്ട് പറയുന്ന ഒരു ഹദീസുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് പുതുതായി മുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് മാംസം ലഭിക്കുന്നു, അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിന്നുമ്പോൾ അങ്ങ് ബിസ്മി ചൊല്ലിയിട്ട് തന്നാൽ മതി. ആ ലാഘവത്തോടുകൂടി നബി കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എന്തുകൊണ്ടാണ്? അത് മുസ്ലിങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നൊക്കെ വരുന്ന അർത്ഥ സാധനങ്ങൾ അവിടെ മുസ്ലിങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് തിന്നാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാവും. സാധ്യ ചിക്കനൊക്കെ വലിയ പ്രശ്നമാവും. അത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പോ വേറൊരു ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഇവിടെ ഈ നാടിൽ ഇപ്പൊ ഗൾഫിലൊക്കെ ആവുമ്പോൾ നമ്മൾ അറക്കുന്നൊന്നും കാണുന്നേയില്ല. നാട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിവ് നടക്കണേ നമുക്ക് കാണുമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് ഒരു പശുവിനെ വിറ്റെടുത്ത് അല്ല പശുവിനെ അല്ലെങ്കിൽ പോത്തിനെ വിറ്റെടുത്ത് ഒരു നായന്റെ തല കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ കാണാനുള്ള സംവിധാനം നാട്ടിലുണ്ട്, ഇവിടെ ആ സംവിധാനം ഇല്ല. കോഴി ഇങ്ങനെ പൊതിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ട് വരുന്ന ഫ്രഷ് ചിക്കനും പിന്നെ ഫ്രീസറിൽ കല്ല് പോലെ ആയിട്ട് വരുന്ന വേറെ ഫ്രോസൺ ചിക്കനുമാണ് നമ്മൾ ഇവിടെ ആകെ കാണുന്നുള്ളൂ. ഇതെന്താ സംഭവിക്കുന്നത്? കുറച്ച് മുമ്പേ വരെ ഇവിടെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെയൊക്കെയുള്ള കടകളിൽ പോയിട്ട് ആ കോഴീനെ പിടിക്കുന്ന പറഞ്ഞു ഞാൻ പിടിച്ചറക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടെ നിന്നിട്ട് ബിസ്മില്ല എന്തെങ്കിലും എനിക്ക് പറയാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല, അത് അറുത്തിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ബിസ്മി ചെല്ലിട്ട് തിന്നാം. മുസ്ലിങ്ങളെ നാട്ടിലാണ് ഇവിടെ നിയമമൊക്കെ പാലിക്കുന്നുണ്ടാവും. എന്നാലും 100 ചിക്കനൊക്കെ ഇപ്പം നമ്മൾ ഒരു ദിവസം രാവിലെ ഞാൻ തന്നെ അറക്കാനാണ് മെനക്കെട്ട്. ആദ്യത്തെ 2, 3, 4, 5, 6, 8 വരെയൊക്കെ ഞാൻ ബിസ്മില്ല ബിസ്മില്ല എന്ന് പറയും, പിന്നെ അങ്ങ് അറുത്ത് വിടലല്ലേ. അങ്ങനെയല്ലേ മനുഷ്യൻ യാന്ത്രികമായിട്ട് ചെയ്തു പോവാ. അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ബിസ്മില്ല ചെല്ലാതിരിക്കുന്നതായിരിക്കില്ല, മറന്നുപോകാൻ സാധ്യത ഉണ്ട്. കുറേ എണ്ണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ലാഘവത്തോടുകൂടി വിട്ടുപോകും. ഒരേ പണി എപ്പോഴും ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ഈസിയാവുമല്ലോ. അങ്ങനെ ഈസിയായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും എനിക്കറിയാത്ത വിഷയമാണ്. എല്ലാത്തിനും കൂടി 100 കോഴിക്ക് കൂടി ഞാൻ അറക്കാൻ 2 മണിക്കൂറാവും. ഇപ്പൊ ഒരു ബിസ്മില്ല എന്ന് പിടിച്ചോന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് പണ്ഡിതന്മാരോട് തന്നെ ചോദിക്കണം, അതറിയില്ല. പക്ഷെ ഏതായാലും അദ്ദേഹത്തിന് ബിസ്മി ചെല്ലൂല എന്നുള്ള ഒരു നിയത്തി ഇല്ലാത്ത സ്ഥിതിക്ക് അത് സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മള് ഭക്ഷിക്കുമ്പോ ബിസ്മി ചെല്ലാന്ന്, അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന പോയിന്റ്. ആ ഹദീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ മാംസങ്ങളൊക്കെ ഭക്ഷിക്കുമ്പോൾ ഇത് പാകിസ്ഥാനിൽ നിന്നാണും അവിടെ നിന്നാണ് ഇവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പലതും. ഇവിടെ പിന്നെ ഇവിടുത്തെ സ്ലോട്ടർ ഹൗസിന്റെ സീലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. എങ്കിലും ഒരു ബിസ്മില്ല ചെല്ലാതെ മാംസം ഭക്ഷിക്കണ്ട എന്നാണ് എനിക്കിതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അത് ഞാൻ അവരോട് പറഞ്ഞേ ഉള്ളൂ. ഇന്നശയാത്തിന് തീർച്ചയായും പിശാചിക്കൾ, എന്താണ് യൂഹൂന എന്ന് പറഞ്ഞത്? ബോധനം നൽകുന്നു. ഇവിടെ എന്താണ്? രഹസ്യ ബോധനം നൽകുന്നു. ല കൂടിയുള്ളത് കൊണ്ട് എന്ത് പറയണം? ല യൂഹൂന എന്ന് പറയുന്നോണ്ട് രഹസ്യ ബോധനം നടത്തുക തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ നൽകുക തന്നെ ചെയ്യുന്നു. ആർക്ക്? ഇലാ ഔലിയാഇഹിം. ഔലിയ എന്ന് പറഞ്ഞാൽ എന്താ? മിത്രങ്ങൾക്ക്. ഇവിടെ ബന്ധുവല്ല, കാരണം ഷെയ്ത്താന്മാർക്കും ബന്ധുക്കളുണ്ടാവും, പക്ഷെ മെയിനായിട്ട് മിത്രങ്ങൾ, ഷെയ്ത്താന്മാരുടെ മിത്രങ്ങൾക്ക്. ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയന്റെ പിന്നെ ഫ്ലോറിൽ. ഔലിയ ഔലിയ ഇഹിം, അവരുടെ മിത്രങ്ങൾക്ക് അവർ രഹസ്യ ബോധനം നൽകുന്നു. ലി യു ജാദിലുക്കോ, എന്തിനു വേണ്ടിയിട്ടാണ് അവര് ജാദല എന്ന് പറഞ്ഞാൽ എന്താ? തർക്കിക്ക. ലി യു ജാദിലുക്കും, നിങ്ങളോട് അവർ തർക്കിക്കുവാൻ വേണ്ടി. ലി യുജാദിലൂക്കും, നിങ്ങളോട് അവര് തർക്കിക്കുവാൻ വേണ്ടി ന്യായവാദങ്ങൾ ഷെയ്ത്താന്മാർ എന്ത് ചെയ്യും? ആളുകൾക്ക് പറഞ്ഞ് പ്രേരിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ അത്വഅത്തുമൂഹും, എന്താണ് എന്തൊക്കെയാണ് അതിലുള്ളത്? അത്വഅത്തു എന്ന് പറഞ്ഞാൽ, അത്വഅത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അനുസരിച്ച്. ഇൻ എന്ന് ചേർക്കുമ്പോ നിങ്ങൾ അവരെ അനുസരിച്ചാൽ. ഇന്നക്കും തീർച്ചയായും, അപ്പോൾ എന്താ? ഇന്നക്കും തീർച്ചയായും നിങ്ങൾ എന്തായി മാറും? ലമുശരിക്കുകളായി മാറും. വളരെ ഗുരുതരമായ സ്റ്റേറ്റ്മെന്റാ. നിങ്ങൾ ഈ പറയുന്ന ആളുകളെ അനുസരിച്ച് പോയാൽ നിങ്ങൾ മുശ്രിക്കുകളാവുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയും. ഈ മുശ്രിക്കുകളാകും എന്ന് പറയുമ്പോ സൂറത്തു തൗബയിലെ 31-ാമത്തെ ഒരു വളരെ പിന്നെ പ്രശസ്തമായ ഒരു ആയത്തുണ്ട്. സാധാരണ മുജാഹിദ് പണ്ഡിതന്മാര് മൗദൂദി സാഹിബിനെ എതിരിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയത്താണ്. അത് ഇവിടെയും വളരെ വ്യംഗ്യമായിട്ട് ഇങ്ങനെ മൂപ്പരും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ആയത്ത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും പിന്നെ അർബാബം മിന്ദൂനില്ല എന്നുള്ള ആയത്തിന്റെ ശകലാണ്. ഇത്തഖദു, അവർ സ്വീകരിച്ചിരുന്നു. അഹ്ബാറഹും വറുഹ്ബാനഹും, ഇവിടെ അവരെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന അഹ്ലി കിതാബുകാരെ കുറിച്ചാണ്. അതിന് മുമ്പത്തെ ആയത്ത് വായിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ യഹൂദികൾ എന്ത് ചെയ്തിരുന്നു, യഹൂദികൾ ഉസൈർ ബിനുല്ലാ, ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നസാറക്കൾ പറഞ്ഞിരുന്നു ഈസ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന്. ദാലിക കൗലുഹും ബി അഫ്വാഹിഹും, അതൊക്കെ വെറുതെ വായ കൊണ്ട് പറയുന്ന വാക്കുകളാണ്. وقالت اليهود عزير بن الله وقالت النصارى المسيح بن الله. നസാറാക്കൾ പറഞ്ഞു മസീഹ് അല്ലാഹുവിന്റെ മകനാണ്. അതേപോലെ യഹൂദികൾ പറഞ്ഞു ഉസൈർ ആരാണ്, ഈ ഉസൈർ ഔക്കല്ലദി മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂശിഹ ആയത്ത് ഓർമ്മയുണ്ടായിരിക്കും. ഏത് സൂറത്തിലാ? അല്ലല്ല, ഔക്കല്ലദി മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂശിഹ قال أنا يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم. കഴുത പുറത്ത് കയറിപ്പോയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്താണ് അദ്ദേഹം പലസ്തീന്റെ സൈഡ് ഓരങ്ങളിലൂടെ നടന്നു പോകുമ്പോ മൂക്കുകുത്തി പൊളിഞ്ഞു കിടക്കുന്ന ആ പട്ടണത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ഔക്കല്ലദി മറ, അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ അല കറിയത്തിന് ഒരു ഇങ്ങനെ പട്ടണത്തിന്റെ മുകളിലൂടെ തന്നെ അതിന്റെ അരുവിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒഹിയ ഹാവിയത്തുൻ അല ഉറൂഷി, അതിന്റെ മേൽക്കൂര അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു നശിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അതിന്റെ ഓരത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു കാല അന്നായു ഹീ ഹാദിഹില്ലാഹു ബാദമൂത്തി, ഇതിനെ അള്ളാഹു എങ്ങനെയാണ് വീണ്ടും ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹത്തെ അങ്ങ് 100 കൊല്ലമാണ് അള്ളാഹു മരിപ്പിച്ചോളഞ്ഞു. അതാണ് ഉസൈർ. ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹിനെ പറ്റിയിട്ടുള്ള മറ്റുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം, ഈ 100 കൊല്ലം അദ്ദേഹം മരിച്ചു കിടന്നിട്ട് അദ്ദേഹത്തിന് ജീവനെടുന്നൊക്കെ കാണിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെയാണ് ആയത്തിൽ. ഞാനത് വിശദീകരിക്കല. പിന്നെ അദ്ദേഹം ഈ 100 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉസൈറാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ ആരും ഉസൈറാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 100 കൊല്ലത്തിൻ്റെ അടുക്കുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷമാണല്ലോ ഉസൈർ വന്നത്. അങ്ങനെയാണ് ഉസൈർ ബിനുള്ള എന്ന് പിന്നീട് യഹൂദികൾ വിളിക്കാൻ തുടങ്ങിയത്. ഈ ഉസൈറിന്റെ അത്ഭുതം കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ 100 കൊല്ലം പെട്ടെന്ന് കാണാതായിട്ട് തിരിച്ചു വന്ന മനുഷ്യൻ, അപ്പോഴേക്ക് ചിലപ്പോൾ ഒരു തലമുറ കടന്നു പോയിട്ട് പുതിയ തലമുറയാണ് ഉസൈറിനെ കാണുന്നുണ്ടാവുക പലരും, അല്ലെങ്കിൽ പ്രായം കൂടിയ കുറെ ആളുകൾക്ക് അത് ഉണ്ടായിട്ടുണ്ടാവുക. അന്നൊക്കെ കുറച്ചും കൂടി വയസ്സ് കൂടുതൽ ജീവിച്ചിരുന്നല്ലോ ആളുകൾ. അപ്പൊ അദ്ദേഹമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈ ഉണ്ടായിരുന്ന ഏക ആയുധം എന്തായിരുന്നു അന്ന്? ആ 100 കൊല്ലത്തിന്റെ അടുക്ക് തൗറാത്ത് ഇവിടുന്ന് ഒരുവിധമൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു ശത്രുക്കളുടെ കൈകളുകൊണ്ടൊക്കെ. പക്ഷെ അദ്ദേഹമാണ് വീണ്ടും തൗറാത്ത് എഴുതിയുണ്ടാക്കിയതാണ്. കാരണം അദ്ദേഹത്തിന് തൗറാത്ത് ഏതാണ്ട് പൂർണ്ണമായ, അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണതയോളം ബൈ ഹാർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹിഫ്ദ് ഉണ്ടായിരുന്നു തൗറാത്ത്. അങ്ങനെ അദ്ദേഹം തൗറാത്തിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്, മനസ്സിൽ നിന്ന് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ അദ്ദേഹം ഉസൈറാണ് എന്ന് അംഗീകരിച്ചതാണ്. അപ്പോൾ അത് അതിനുശേഷമാണ് ആയിരിക്കണം അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പുത്രനായിട്ട് യഹൂദികൾ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. ദാലിക കൗലുഹും ബി അഫ്വാഹിം, അതൊക്കെ വെറുതെ വായ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതൊക്കെ അള്ളാഹു അവരെ ശപിക്കുന്നതാണ്. അർബാബം ബിന്ദുനില അവര്, അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? യഹൂദികളും നസറാക്കളും. അവരെന്ത് ചെയ്തു? ഇത്തഹദു, അവർ സ്വീകരിച്ചു. അഹ്ബാറഹും റുഹ്ബാനഹും, അവരുടെ പുണ്യവാളന്മാരെയും പുരോഹിതന്മാരെയും. അർബാബം മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമേയുള്ള റബ്ബുകളായി, അല്ലെങ്കിൽ ദൈവങ്ങൾ, രക്ഷിതാവായി, അല്ലെങ്കിൽ ദൈവങ്ങളായി അവര് സ്വീകരിച്ചിരുന്നു. മിന്ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയം, അള്ളാഹുവിന് പുറമേയും മസീഹക്ക് പുറമേയും കുറെ ദൈവങ്ങളായി അവര് അവരുടെ തന്നെ പുണ്യവാളന്മാരെയും പുരോഹിതന്മാരെയും കൊണ്ട് റബ്ബുകളുടെ സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൽമാൻ അൽ ഫാർസി ചോദിക്കുകയാണ്, ഞങ്ങൾ ആരും ക്രിസ്ത്യാനി ആയതിനു ശേഷം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ആരാണ്? സൽമാൻ അൽ ഫാർസി. അദ്ദേഹം പറയാണ്, ഞങ്ങളൊന്നും ഈസാ അലൈഹിസ്സലാമക്ക് വേണ്ടി നമസ്കരിക്കുകയോ നോമ്പ് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പുണ്യവാളന്മാരും പുരോഹിതന്മാർക്കും വേണ്ടി ഞങ്ങൾ നോമ്പ് നോക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ്, എന്തുദ്ദേശിച്ചിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അവർക്ക് വേണ്ടി നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുക എന്നല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായും വ്യത്യസ്തമായും പുതിയ നിയമങ്ങൾ ഈ പുണ്യവാളന്മാരും പുരോഹിതന്മാരും കൊണ്ടുവരുമ്പോൾ അവരെ ആ നിയമങ്ങൾക്ക് അനുസരണ നിങ്ങൾ കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമത്തിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായി നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അനുസരിക്കുന്നത് ആരെയാണ്? പുണ്യവാളന്മാരെയും പുരോഹിതന്മാരെയാണ്. അതുകൊണ്ടാണ് അവരെ അർബാബുകളായി സ്വീകരിച്ചതിന് തുല്യമാണ് അതെന്ന് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ അവർക്ക് മുന്നിൽ പോയി സുജൂദി ചെയ്തു എന്ന് അതിന് അർത്ഥമില്ല. പക്ഷെ ഇതിന് മൗദൂദി സാഹിബ് കൊടുത്ത അർത്ഥം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വല്ലാതെ കുറ്റം പറയാറുണ്ട്. ഞാൻ അത് ആ വിഷയത്തിലേക്കല്ല, പക്ഷെ അർത്ഥം മാറിയ വിഷയത്തെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നു. നമുക്കിവിടെ കുറ്റം പറയുന്ന ഒരു സിദ്ധാന്തം നമ്മളെ സെന്ററിനില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണമല്ലാത്ത ഒരു ഭരണത്തെ നമ്മൾ അനുസരിച്ചാൽ നമ്മൾ ഷിർക്ക് ചെയ്തു എന്ന്, അതായത് അർബാബുകളായി അവരെ സ്വീകരിച്ചു എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥമാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഈ വിമർശനം നടക്കുന്നത്. അങ്ങനെ അത് ആ അർത്ഥത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിമും ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഖേദകരമായ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ആ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും ശരിയായിക്കൊള്ളുന്നില്ലല്ലോ, അവരാരും മാസൂമുകളായ ആളുകളല്ലല്ലോ. അപ്പം ആ ഭാഗം മാറ്റിയെടുത്തിട്ട് ബാക്കി സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിനുവേണ്ടി അവരെ കുറ്റം പറയേണ്ട യാതൊരു ആവശ്യം നമുക്കാർക്കും ഇല്ല. ഇപ്പൊ അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്തായി പോകും? മുശ്രിക്കുകൾ അല്ലെങ്കിൽ ബഹുദൈവാരാധകര് ആയി മാറും. ഈ രണ്ടായിരത്തിലുള്ള പറയാം. വദറു, നിങ്ങൾ വിട്ടേക്കുക, ളാഹിറൽ ഇസ്മി വബാത്തിനഹു, വെളിവായതും അല്ലെങ്കിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ പാപങ്ങളെ അല്ലെങ്കിൽ കുറ്റങ്ങളെ നിങ്ങൾ വിട്ടേക്കുക. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, എക്സിബൂന, അവര് സമ്പാദിക്കുന്നു, അൽ ഇസ്മ, കുറ്റത്തെ അല്ലെങ്കിൽ പാപത്തെ, സയൂജിസൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടും അല്ലെങ്കിൽ വഴിയെ നൽകപ്പെടും, ബിമാ കാനു യഖ്തരിഫൂൻ, അവർ ചെയ്തുണ്ടാക്കിയത് നിമിത്തം, വലാ തഖുലു, നിങ്ങൾ തിന്നരുത്, മിമ്മ, ഒന്നിൽ നിന്ന്, ലം യുദ്ക്കർ അല്ലെങ്കിൽ ലം യുദ്ക്കരിസ്മുല്ലാഹി അലൈഹി, ഒന്നിന്റെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഒന്നിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. തീർച്ചയായും അതിൽ അഫിസ്ഖ്, അത് തോന്നിവാസം തന്നെയാകുന്നു. തീർച്ചയായും പിശാചുക്കൾ, അവർ സ്വകാര്യ ബോധനം നൽകുക തന്നെ ചെയ്യുന്നു, ഇല ഔലിയ ഇഹിം, അവരുടെ മിത്രങ്ങൾക്ക്, ലിയുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ന്യായവാദം നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ തർക്കിക്കുവാൻ വേണ്ടി. ഇനി നിങ്ങൾ അവരെ അനുസരിച്ചാൽ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലമുശ്രിക്കൂൻ, പങ്കു ചേർക്കുന്നവർ തന്നെ ആണ് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അവമൻ കാന മൈത്തൻ, യാതൊരുവൻ കാന അവനായിരുന്നു, മൈത്തൻ അല്ല, അതെ മൈത്തൻ, എന്താണ് മൈത്തൻ എന്ന് പറഞ്ഞ ശവം അല്ലെങ്കിൽ നിർജീവമായിരുന്നു, അപ്പോൾ നാം ജീവൻ നൽകി, ഹു അവന്. അപ്പൊ നിർജീവമായ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുവന് നാം ജീവൻ നൽകി, എന്നിട്ട് നാം ആക്കുകയും ചെയ്തു, ലഹു അവന്, എന്ത്, നൂറൻ, പ്രകാശം. ഇവിടെ നൂറ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹിദായത്ത്. അള്ളാഹു ഒരുവനെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവന് വേണ്ടി പ്രകാശം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു, എന്നുവെച്ചാ ഹിദായത്തിൽ അവനെ ആക്കി കൊടുക്കുകയും ചെയ്തു. യംഷി ബിഹി, അതും കൊണ്ട് അവൻ എന്ത്, യംഷി എന്ന് പറഞ്ഞാൽ എന്താ, നടക്കുന്നു, അതും കൊണ്ട് അവൻ നടക്കുന്നു അല്ലെങ്കിൽ അവൻ ഇവിടെ നടന്നു പോകുന്നു, ജീവിക്കുന്നു, വിഹരിക്കുന്നു. ഫിന്നാസി, ജനങ്ങളിൽ അവൻ ഈ പ്രകാശവും കൊണ്ട് അല്ലെങ്കിൽ ഈ ഹിദായത്താകുന്ന നൂറും കൊണ്ട് അവൻ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു, നടക്കുമാറ് അവനെ അള്ളാഹു ജീവനുള്ളവനാക്കി മാറ്റി. ഇവിടെ കമൻ എന്നുണ്ട്, കമൻ ഒരുവനെ പോലെയോ ആണ്. അപ്പോൾ ഇവിടെ ആ എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ എന്ന് ഒരു അവമൻ ഒരുവൻ ആണോ എന്ന് ചോദിച്ചു. അത് ശരിക്ക് ഈ കമന്റെ കൂടെയാണ് ആ ചോദ്യം ചോദ്യം കൂട്ടി നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രകാശം നൽകി, നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകി, പ്രകാശം നൽകി, ആ പ്രകാശവും കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരുവൻ, ആ കമൻ അവൻ ഇതുപോലെയാണോ, ഒരുവനെ പോലെയാണോ, അതാണ് ആ മറ്റൊരുവൻ. മതലുഹു അവന്റെ ഉപമ ഫി ദുലുമാതി അന്ധകാരത്തിലാണ്. ലൈസ ബിഖാരിജി മിൻഹ, ഖർജ് എന്ന് പറഞ്ഞ എന്താ ഖർജ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? എക്സിറ്റ്. ഖർജ് അൽകോബാറിലല്ല, റിയാദിൽ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ ദൂരെ. അവിടെ ഖർജിന്റെ പ്രത്യേകത എന്താണ്? അല്ലല്ല, അവിടെ ഒരു വലിയൊരു പ്രത്യേകത, ഒരു മെറ്റിയറ് വീണ സ്ഥലമാണ്. അതായത് ഒരു ഉൽക്ക വീണിട്ട് വലിയൊരു കുഴി ഉണ്ടായ ഒരു സ്ഥലം. ഇവിടെ നമ്മളെ സിംഗോള് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ ഖർജിനെ പറ്റി വ്യക്തമായെല്ലാവരും പറയാറുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഖർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ പേരുണ്ടെങ്കിലും മുമ്പിൽ പറഞ്ഞ മാതിരി സൗദിയിൽ വണ്ടി ഓടിച്ചവർക്കൊക്കെ ഖർജുകൾ കുറെ കാണാം. അപ്പൊ അവിടെ എല്ലാവരും ഖർജ് 16A അത് എടുക്കണോട്ടോ എന്നൊക്കെയാണ് പറയും. റിയാദിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് അവിടുത്തെ റോഡുകൾ. അപ്പൊ ഖർജ് പറഞ്ഞിട്ടാണ് അവിടെ റോഡ് പറഞ്ഞു കൊടുക്കാറ് സാധാരണ. അപ്പൊ ഖർജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്നാ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന വഴി എന്ന്, അല്ലെങ്കിൽ സ്ഥലം. ബി ഖാരിജി മിൻഹ, അതിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. ലൈസ ബി ഖാരിജി മിൻഹ, അതിൽ നിന്ന്, ഏതിൽ നിന്ന്? ദുലുമാത്ത്, അല്ലെങ്കിൽ അന്ധകാരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വഴിപിഴവിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യാത്ത പോലെ ആ ആളെ പോലെ ഈ ആള് ആകുമോ? ആരെ? പ്രകാശം ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രകാശത്തോടെ സഞ്ചരിക്കുകയും, അതായത് ഹിദായത്തോടുകൂടി സഞ്ചരിക്കുകയും ചെയ്ത ആള് ഈ ദുലുമാത്തിൽ അന്ധകാരത്തിൽ അകപ്പെടുകയും അതിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെ ആകുമോ? കദാലിക, അപ്രകാരം, സുയ്യിന, അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്, മാ കാനു, അവര് ആയിരുന്നത്, യാമലൂൻ, മാ കാനു യാമലൂൻ, അവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ആയത്തൊന്നുകൂടി പറയാം. അവമൻ, യാതൊരുവനോ, കാൻ, അവൻ ആയിരുന്നു, മൈതൻ, അവൻ നിർജീവ അവസ്ഥയിലായിരുന്നു, അപ്പോൾ അവന് നാം ജീവൻ നൽകി, അല്ലെങ്കിൽ അവനെ ജീവിപ്പിച്ചു, നാം ആക്കുകയും ചെയ്തു, ലഹു, അവന് നൂറൻ പ്രകാശം, അല്ലെങ്കിൽ പ്രകാശത്തെ, യംഷി, അവൻ നടക്കുന്നു, ബിഹി, അതും കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രകാശവും കൊണ്ട്, ഫിന്നാസി, ജനങ്ങളിൽ, കമൻ, ഒരുവനെ പോലെയോ ആകുമോ? മതലുഹു, അവന്റെ ഉപമ, ഫി ദുലുമാതി, അന്ധകാരങ്ങളിലാണ് അവൻ, ലൈസ, അവനല്ല തന്നെ, ബി ഖാരിജിൻ, പുറത്തു വരുന്നവൻ, മിൻഹ, അതിൽ നിന്ന്, അല്ലെങ്കിൽ ആ അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവനുമല്ല, അവര് രണ്ടുപോലും വരും ഒരുപോലെ ആകുമോ എന്ന്. കദാലിക, അപ്രകാരം, സുയ്യിന, അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, മജ്ഹൂലാണ്, ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്, മാ കാനു യാമലൂൻ, അവര് പ്രവർത്തിക്കുന്നത്. ഓ കദാലിക, അപ്രകാരം, ജഅൽനാ, നാം ആക്കുകയും, നാം ആക്കി, ഫി കുല്ലി ഖറിയത്തിൻ, എന്താണ് ഖറിയത്ത് എന്ന് പറയുന്നത്? രാജ്യം. ഏതാണ് പിന്നെ ഖറിയത്ത് എന്ന് പറയുമ്പോ ഓർമ്മ വരുന്ന ആയത്? അതിന്റെ തുടക്കം എങ്ങനെ? അസ്ഹാബൽ ഖറിയത്ത്, അതല്ല, വദ്രിബ് ലഹും മതലൻ അസ്ഹാബൽ ഖറിയ, വദ്രിബ് ലഹും, അവർക്ക് ഉപമിച്ചു കൊടുക്കുക, അസ്ഹാബൽ ഖറിയ, ഖറിയ മതലൻ അസ്ഹാബൽ ഖറിയ, പിന്നെ പട്ടണക്കാരുടെ ഉപമ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ദറബ മതലൻ, ദറബ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം അടിച്ചു എന്നാ, പക്ഷെ ദറബ മസലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമിച്ചു. അപ്പൊ ഇവിടെ കറിയത്തിൻ ഫീ കുല്ലി കറിയത്തിന്, എല്ലാ ഓരോ രാജ്യത്തിലും നാം അപ്രകാരം ആക്കി. എന്താണ് ആക്കിയത്? അകാബിറ മുജിരിമീഹ. അകാബിറ മുജിരിമ, അകാബിറ എന്ന് പറയുമ്പോ അത് കബീർ എന്നുള്ളതിന്റെ പൂരലാണ് അകാബിർ. അപ്പോ വലിയ ആളുകൾ അല്ലെങ്കിൽ മൂപ്പന്മാര് എന്നതിന് വേണമെങ്കിൽ അർത്ഥം പറയാം, അല്ലെ, വലിയവന്മാർ. മുജിരിമീഹ, കുറ്റവാളികളിൽ വലിയന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ വളരെ ഫിറ്റ് ആയിരിക്കും. ഒരു ഓരോ നാട്ടിലും കുറെ ഗുണ്ടകളെ നാം ആക്കിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. അധികം നാടുകളിലും കുറെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയല്ലേ സത്യവിശ്വാസത്തെ ഒന്ന് വരച്ചു നോക്കാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാം പെർഫെക്റ്റ്ലി എല്ലാവരും ഹിദായത്തിലായ ഒരു നാട്ടിലായാലോ? അങ്ങനെയല്ലോ. അള്ളാഹു എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞ മരണവും ജീവിതവും അള്ളാഹു ഉണ്ടാക്കിയിരിക്കണം. എന്തിനാ? നിങ്ങളിൽ ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിച്ചു നോക്കാൻ. അപ്പൊ ഇതേപോലെ ഇവിടെയും പരീക്ഷിച്ചു നോക്കണം, അള്ളാഹുക്ക് അറിയണം പതിരേത് നല്ല വിത്തേത് എന്ന് അറിയാൻ, പരീക്ഷിച്ചു നോക്കാൻ കുറെ ഫിത്തനകൾ അള്ളാഹു ഈ ഭൂമിയിൽ ഏർപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഓരോ നബിക്കെതിരിലും അദുവ് അല്ലെങ്കിൽ ശത്രുവിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയും. അതേപോലെയാണ് എല്ലാ നാട്ടിലും ഒരുവിധ നാടുകളിലൊക്കെ കുറെ ഗുണ്ടകൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു സർവസാധാരണയായി നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. അത് അള്ളാഹു തന്നെ പറയാണ്, ഒക്കാതായിരിക്കും അപ്രകാരം ജാലിനെ നാമാക്കി ഫി കുല്ലി കറിയത്തിൽ എല്ലാ ഓരോ നാട്ടിലും. അകാബിറ മുജിരിമീഹ, കുറ്റവാളികളിൽ കേമന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ അല്ലെങ്കിൽ വലിയവന്മാരെ. ലിയംകുറു ഫീഹ, ലിയംകുറു മക്കറ എന്ന് പറഞ്ഞാൽ എന്താ? കുതന്ത്രം പ്രയോഗിച്ചു. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അതെവിടെ ആരെ പറ്റി പറഞ്ഞതാ? ആരുടെ വിഷയമായിട്ട് സംബന്ധമായിട്ട് പറഞ്ഞതാ? അല്ല, അറിയില്ല. ഈസാ നബി അലൈഹിസ്സലാമയുടെ ആളുകളിൽ അദ്ദേഹം അവിശ്വാസത്തെ അറിഞ്ഞപ്പോൾ അള്ളാഹു അവർക്കെതിരിൽ ജൂതന്മാര് കുറെ പരിപാടി ഇട്ടു, അള്ളാഹു വേറെ കുറെ പരിപാടി ഇട്ടു. അതാണ് ഓ മക്കറു, അവര് പിന്നെ കുറച്ച് തന്ത്രങ്ങൾ മെനഞ്ഞു. ഓ മക്കറ അള്ളാഹ്, അള്ളാഹുവും തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നിട്ടോ അല്ലാഹു ഖൈറുൽ മാക്കിരി, തന്ത്രത്തിന്റെ കാര്യത്തിൽ അള്ളാഹ് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തമ, അള്ളാഹിനെ തോൽപ്പിക്കാനായിരിക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഖാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങുന്നത്. ഈസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നു, ഞാൻ നിന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു എന്നിലേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അവര് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് കൊല്ലാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ക്രൂശിലേറ്റാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ആ കുതന്ത്രത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതിൽ കുതന്ത്രം, അതിൽ എന്ന് ഉദ്ദേശം എന്താണ്? കറിയത്തില് കുതന്ത്രം പ്രയോഗിക്കുവാൻ വേണ്ടി. വമാ യംകുറൂന, എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നില്ല. ഇല്ലാബി അംഫുസിഹിം, അവർക്കിടെ സ്വന്തങ്ങളെ കൊണ്ട് തന്നെയല്ലാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതന്ത്രം പ്രയോഗിച്ച നാളെ പരലോകത്ത് ചെല്ലുമ്പോ അത് നേരെ തനിക്കെതിരിൽ തന്നെയായിരിക്കും. വമാ യഷ്ഉറൂൻ, എന്നാൽ അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ബോധം വരുന്നില്ല. ഈ ആയത്തൊന്നുകൂടി പറയാം. വകദാലിക അപ്രകാരം ജഅൽന നാമാക്കി ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ ഓരോ രാജ്യത്തിലും. അകാബിറ വലിയവന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ. മുജിരിമീഹ കുറ്റവാളികളിൽ നിന്ന് വലിയന്മാരെ. ലിയംകുറു ഫീഹ, അതിൽ അവർ കുതന്ത്രം പ്രയോഗിക്കുവാൻ വേണ്ടി. എന്നാൽ വമാ യംകുറൂന, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നില്ല. ഇല്ലാ ബി അംഫുസിഹിം, അവരുടെ സ്വന്തങ്ങൾ കൊണ്ട് തന്നെയല്ലാതെ. വമാ യഷ്ഉറൂൻ, എന്നാൽ അവർ അവർക്ക് ബോധം വരുന്നില്ല. താനും ഇത്ര മതി അല്ലേ? أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിർ റഹ്മാനിർ
റഹീം.
وَذَرُوا ظَاهِرَ الْإِثْمِ وَبَاطِنَهُ إِنَّ الَّذِينَ يَكْسِبُونَ الْإِثْمَ سَيُجْزَوْنَ بِمَا كَانُوا يَقْتَرِفُونَ. ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق. الشياطين ليوحون إلى أوليائهم ليجادلوكم.
وإن الشياطين ليوحون إلى أوليائهم ليجادلوكم.
وإن أطعتموهم إنكم لمشركون.
وإن أطعتموهم إنكم لمشركون.
أومن كان ميتا فأحييناه وجعلنا له نورا. أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ نُورًا.
أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ نُورًا.
وَجَعَلْنَا لَهُ يمشي به في الناس كمن مثله. كمن مثله في الظلمات ليس بخارج منها. كذلك زين للكافرين ما كانوا يعملون.
كذلك زين للكافرين ما كانوا يعملون.
وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها.
وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها.
وما يمكرون إلا بأنفسهم وما يشعرون.
وما يمكرون إلا بأنفسهم وما يشعرون.
صدق الله العظيم.